നീതിമാനായ ദൈവം എന്തുകൊണ്ട് ഈ പാപത്തെ ശിക്ഷിക്കാതെ വിടുന്നു? ഇത്തരം ചോദ്യങ്ങൾ ഒരു സമയത്തല്ലെങ്കിൽ വേറൊരു സമയത്ത് താങ്കളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചിട്ടില്ലേ? താങ്കളെ മാത്രമല്ല, ആത്മാർത്ഥതയുള്ള ഏതൊരു വ്യക്തിയെയും ഈ സംശയം അലട്ടാറുണ്ട്. അതുമാത്രമല്ല, ഈ സംശയത്തിന് മനുഷ്യനോളം തന്നെ പ്രായവുമുണ്ട്. ഉള്ളവനെല്ലാം ഉണ്ട്, ഇല്ലാത്തവനൊന്നുമില്ല. കഷ്ടപ്പെടുന്നവനും മാത്രം എന്നും കഷ്ടപ്പാട്, സുഖിക്കുന്നവൻ എന്നും സുഖം. ഈ പ്രശ്നത്തിന് ഇപ്പോൾ തന്നെ പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞ് അനേകരും ലോക ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഇതേ പ്രശ്നവുമായി ഭൂമുഖത്ത് നിന്നും മാറ്റപ്പെട്ടു. പ്രശ്നം ഇന്നും നമ്മുടെ ലോകത്തിൽ, സമൂഹത്തിൽ അവശേഷിക്കുന്നു. പക്ഷേ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിച്ച് സമാധാനത്തോടെ ലോകത്തിൽ നിന്നും കടന്നുപോയ അനേകം വിശുദ്ധന്മാരുണ്ട്. അവരിൽ ഒരാളുടെ അനുഭവമാകുന്നു ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. അതെ, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം. തന്റെ സ്വന്തം ജനത്തിന്റെ ഇടയിലെ അഴിമതിയും അന്യായവും കണ്ട് മനം മടുത്ത പ്രവാചകൻ തന്റെ ബുദ്ധിമുട്ട് ദൈവത്തോട് അങ്ങ് അറിയിച്ചു. ഈ പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ പ്രവാചകന്റെ പരാതിയാകുന്നു നാം കാണുന്നത്. 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകനോട് ദൈവം പറയുന്ന മറുപടി ഇന്നലെ നാം ശ്രദ്ധിച്ചതാണ്. ദൈവം പ്രവാചകനോട് പറഞ്ഞു, ഹബക്കൂക്കെ, ഞാൻ നിന്റെ ജനത്തെ ശിക്ഷിക്കുവാൻ പോവുകയാണ്. ഞാൻ അതിനുവേണ്ടി ഉഗ്രന്മാരും ക്രൂരന്മാരുമായ ബാബിലോന്യരെ യഹൂദയിലേക്ക് വരുത്തുവാൻ പോകുന്നു. അവർ വന്ന് യഹൂദയെ മുഴുവൻ കീഴടക്കി അതിലെ ജനങ്ങളെ അടിമകളാക്കി കൊണ്ടുപോകും. ഇത് കേട്ട പ്രവാചകൻ ഇപ്പോൾ കൂടുതൽ പ്രശ്നത്തിലായി. ആദ്യം പ്രവാചകനൊരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുവെങ്കിൽ, ഇപ്പോൾ വാസ്തവത്തിൽ ഉള്ള പ്രശ്നത്തിലായി. എന്തായിരുന്നു പ്രശ്നം? ശ്രദ്ധിക്കൂ, 12-ാം വാക്യം. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ, എന്റെ പരിശുദ്ധനല്ലയോ? ഞങ്ങൾ മരിക്കയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. പാറയായുള്ളവേ, ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. ഹബക്കൂക്കിന്റെ പ്രശ്നം ഇതായിരുന്നു. യഹൂദയിലെ ജനങ്ങളെക്കാൾ വളരെ മടങ്ങ് കൂടുതൽ ദുഷ്ടന്മാരായിരുന്നു ബാബിലോന്യർ. എന്നിട്ടും ദൈവം എന്തിനാണ് യഹൂദയെ ശിക്ഷിക്കുവാൻ ബാബിലോന്യരെ ഉപയോഗിച്ചത്? താരതമ്യേ, കുറച്ച് മോശക്കാരായ ആളുകളെ ശിക്ഷിക്കുവാൻ അധികം കൊള്ളരുതാത്തവരെ നിയോഗിക്കുന്ന യുക്തിക്ക് നിരക്കാത്ത പ്രമാണം ഇതല്ലേ? ഒരപ്പന് 2 മക്കളുള്ളതിൽ ഒരാൾ ഏറ്റവും മോശക്കാരനാണെന്നിരിക്കട്ടെ. കൂട്ടത്തിൽ നല്ലവനായ മകൻ ചില തെറ്റുകൾ കാണിച്ചപ്പോൾ അവനെ ശിക്ഷിക്കുവാൻ ഏറ്റവും മോശക്കാരനായ മകനെ നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അത് സമ്മതിക്കില്ല. സമ്മതിക്കുമോ? നാം പറയും മറിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന്. ഒരു കാര്യം മറന്നുപോകരുത്, ഇപ്രകാരത്തിലുള്ള ഒരു മാർഗം ദൈവം ഉപയോഗിച്ചത് ആദ്യമായിട്ടല്ല. യെശയ്യാപ്രവചനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ദൈവകോപത്തിന്റെ വടി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, വടക്കേ രാജ്യത്തെ ശിക്ഷിക്കുവാൻ ദൈവം അശൂര്യയെ ഒരു ചാട്ടവാർ പോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വടക്കേ രാജ്യത്തെ ശിക്ഷിക്കുവാൻ അശൂര്യയെ ദൈവം ഉപയോഗപ്പെടുത്തിയതിന് ശേഷം അവിടുന്ന് അശൂര്യയെ അവരുടെ പാപങ്ങൾ നിമിത്തം ശിക്ഷിച്ചു. ദൈവ വഴികൾ നോക്കണേ. ഇതേ കാര്യം ഇവിടെയും ദൈവം ആവർത്തിക്കുന്നതാകുന്നു നാം കാണുന്നത്. ദൈവം ദുഷ്ടന്മാരായ ഒരു രാജ്യത്തെ, അതെ ബാബിലോണിനെ ഉപയോഗിച്ച് തൻ്റെ ജനത്തെ ശിക്ഷിക്കുകയാണ്. ആ ശിക്ഷ പൂർണ്ണമാകുമ്പോൾ ദൈവം ബാബിലോണിനെ ന്യായം വിധിക്കും. ദൈവം അത് തന്നെ ചെയ്തു. മനുഷ്യന്റെ കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്നു എന്ന് ചുരുക്കം. പക്ഷേ പ്രശ്നം പിന്നെയും അവിടെ തന്നെ ഉണ്ട്. വിശുദ്ധനായ ഒരു ദൈവത്തിന് ഇങ്ങനെ ദുഷ്ടനായ ഒരു രാജ്യത്തെ ഉപയോഗിച്ച് തൻ്റെ ഉദ്ദേശം നിറവേറ്റുവാൻ കഴിയുന്നത് എങ്ങനെ? ഇത് താങ്കൾക്കൊരു പുതിയ ചിന്തയായിരിക്കും അല്ലേ? പലർക്കും ഒരു ചിന്തയുണ്ട്, ഈ ആരാധനയ്ക്ക് പോവുകയും ദാനധർമ്മങ്ങൾ ഒക്കെ ചെയ്യുകയും ഭക്തി നടിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുന്നതിനാൽ നാം ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടും എന്ന്. അല്ല, നമ്മളെക്കാൾ മോശക്കാരാണല്ലോ മറ്റുള്ളവരെല്ലാം. പിന്നെ ആരെയെടുത്ത് നമ്മെ ശിക്ഷിപ്പിക്കാനാണ്? അതുകൊണ്ട് ഇങ്ങനെയൊരു പൊത്തുവരുത്തത്തിൽ അങ്ങ് കഴിഞ്ഞ് രക്ഷപ്പെടാം എന്നുള്ള ചിന്ത. ലോകം വേണ്ടയിടത്ത് ലോകവും ഭക്തി കാണിക്കേണ്ട ഇടത്ത് ഭക്തിയും കാണിച്ചിട്ടുള്ള ഒരു ജീവിതം. പ്രിയ സുഹൃത്തെ, താങ്കൾ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒരു ദേശത്തെ ശിക്ഷിക്കുവാൻ ദൈവം ഉപയോഗിച്ചിരുന്ന മാർഗമാകുന്നു അത്. ക്രൂരന്മാരും നീചന്മാരുമായ ആളുകളെ കൊണ്ട് ദൈവം കുറച്ചു മാത്രം പാപികളായവരെ ശിക്ഷിക്കുന്നു. നമ്മുടെ സമൂഹത്തിനും വരുവാൻ പോകുന്ന സ്ഥിതി ഇതല്ലേ? നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നാം ദുർവിനിയോഗപ്പെടുത്തി. ഇനിയും അന്ധകാരശക്തി ഏതൊരു വിധത്തിലുള്ള പീഡനവും അഴിച്ചുവിടുമ്പോൾ അഭിമുഖീകരിക്കുവാൻ തയ്യാറാകുക മാത്രം ഒരു പോംവഴി. ഹബക്കൂക്കിന്റെ പരാതി ശ്രദ്ധിക്കൂ. എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ എന്റെ പരിശുദ്ധനല്ലയോ? ദൈവം നിത്യതയിൽ നിന്നും വന്നവനാകുന്നു, അവിടുന്ന് നിത്യനായ ദൈവമാകുന്നു. വാസ്തവത്തിൽ പ്രവാചകൻ പറയുന്ന ദൈവമേ, അവിടുന്ന് വിശുദ്ധനായ ദൈവമാകുന്നു. അങ്ങനെ വരുമ്പോൾ ബാബിലോണിനെ പോലൊരു രാജ്യത്തെ അങ്ങേക്ക് എങ്ങനെ ഉപയോഗിക്കുവാൻ സാധിക്കും? യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ ഒരു വലിയ സാമ്രാജ്യം ഉയർന്നു വരുന്നു എന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. പക്ഷേ അവരെ ഉപയോഗിച്ച് എന്റെ ദേശത്തെ ശിക്ഷിക്കാമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അവർ ഞങ്ങളോട് സൗഹാർദ്ദത്തിലുമായിരുന്നു. ഹിസ്കിയ രാജാവ് രോഗിയായിരുന്നപ്പോൾ ബാബിലോന്യർ അവന്റെ അടുത്ത് പ്രതിനിധികളെ അയച്ചു. രാജാവ് അതിഗംഭീരമായ ഒരു വരവേൽപ്പാണ് അവർക്ക് നൽകിയത്. തന്റെ രാജധാനിയിലെ സകല വിലപിടിപ്പുള്ള സാധനങ്ങളും രാജാവ് അവരെ കാണിച്ചു. വന്ന രാജപ്രതിനിധികൾ അവയെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം ഒരു ദിവസം അവ മൊത്തം കൈവശമാക്കുവാൻ അവർ വരേണ്ടതാണ്. പക്ഷേ പ്രവാചകൻ ഇതൊന്നും ഗ്രഹിച്ചില്ല. യഹൂദയെ ശിക്ഷിക്കുവാൻ ബാബിലോണിനെ ദൈവം ഉപയോഗിക്കുമെന്ന് പ്രവാചകൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. വിശുദ്ധനായ ഒരു ദൈവം അപ്രകാരത്തിലൊരു മാർഗം അവലംബിക്കുന്നത് മനസ്സിലാക്കുവാൻ പ്രവാചകൻ പാടുപെടുകയാണ്. പ്രശ്നങ്ങളുടെ നടുവിലായിത്തീരുമ്പോൾ പലപ്പോഴും നാമും ഇങ്ങനെ തന്നെയാകുന്നു ഇല്ലേ? ഒന്നും മനസ്സിലാകാത്ത ഒരന്തരീക്ഷത്തിൽ താങ്കൾ എത്തുപെട്ടോ സുഹൃത്തെ? തുടർന്ന് പ്രവാചകൻ പറയുകയാണ്, ഞങ്ങൾ മരിക്കയില്ല. പ്രവാചകൻ പറഞ്ഞ ശരിയാണ്, ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത വാഗ്ദത്തത്തെയാകുന്നു ഈ കാണിക്കുന്നത്. ദൈവം മോശയോടും യോശുവയോടും ദാവീദിനോടും വാഗ്ദാനങ്ങൾ ചെയ്തു. ഹബക്കൂക്കിന് മുൻപ് പ്രവചിച്ച പ്രവാചകന്മാരോടും ദൈവം വാഗ്ദത്തം ചെയ്തു. അവരുടെ രാജ്യം നശിക്കുവാൻ താൻ അനുവദിക്കുകയില്ല എന്നതായിരുന്നു വാഗ്ദത്തം. അതേ പിടിച്ച് പ്രവാചകൻ ഇവിടെ പറയുന്നു, ഞങ്ങൾ മരിക്കുകയില്ല. ഇതൊരു നല്ല പ്രസ്താവനയായി എനിക്ക് തോന്നുന്നത്. കാരണം ചിലർ പറയാറുണ്ട്, ദൈവം ഇസ്രായേൽ ജനവുമായുള്ള എല്ലാ ഇടപാടുകളും നിർത്തി, ഇനിയും പുതിയ ഇസ്രായേലായ സഭയുമായി മാത്രമേ ഇടപാടൊക്കെ ഉള്ളൂ എന്ന്. അത് ഒരു തെറ്റായ ചിന്താഗതിയാകുന്നു. അവരോട് ദൈവത്തിനൊരു നിത്യമായ ഉദ്ദേശമുണ്ട്. ഈ ലോകത്തിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ട സഭയെക്കുറിച്ച് ദൈവത്തിനുള്ളതുപോലെ ഒരു ഉദ്ദേശം. ഒരു ദൈവ പൈതലിന് ഇന്ന് പറയുവാൻ സാധിക്കും, ഞങ്ങൾ മരിക്കുകയില്ല എന്ന്. എത്ര വലിയ പദവി! ഈ പദവി ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മരിക്കുവാനാണ്. അതെ, താങ്കൾക്കും എനിക്കും പകരം മരിക്കുവാനായി. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന്. അവിടുന്ന് മരണത്തിൽ നിന്നും തിരികെ വന്നു. അവനെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്നു. റോമലേഖനം 4:24 വാക്യം. ലാസറിന്റെ മരണത്തിങ്കൽ കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന രണ്ട് സഹോദരിമാരോട് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. ഞങ്ങൾ മരിക്കയില്ല എന്ന് ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞത് ശരിയാണ്. അവർ മരിക്കയില്ല, ജീവിച്ചിരുന്നു. എന്നാൽ വിശ്വസിക്കുന്ന ഓരോരുത്തനും നിത്യജീവനുണ്ട്. കർത്താവ് പറഞ്ഞു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഇതാകുന്നു സുവിശേഷം. നിങ്ങൾക്കും എനിക്കും വിശ്വസിക്കുവാനുള്ള കാര്യമാകുന്നു ഇത്. താങ്കൾ ഒരു ദിവസം ശാരീരികമായി മരിക്കും എന്നത് തീർച്ചയാണ്. പക്ഷേ താങ്കൾ ആത്മീയമായി മരിച്ച അവസ്ഥയിലാകുന്നുവോ ഇപ്പോൾ? അങ്ങനെയാകുന്ന പക്ഷം താങ്കളുടെ നിത്യത മുഴുവനും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയിൽ ആയിരിക്കും താങ്കൾ. അതായത് ദൈവത്തിൽ നിന്നും നിത്യമായി അകലപ്പെട്ട അവസ്ഥ. ദൈവം വിശുദ്ധനാകുന്നു. അവിടുന്ന് ഒരിക്കലും പാപം സ്വർഗത്തിൽ കടക്കുവാൻ അനുവദിക്കുകയില്ല. പാപം വെച്ചുകൊണ്ട് ആർക്കും അവിടെ പ്രവേശനമില്ല, തീർച്ചയാണ്. പക്ഷേ നമുക്കൊരു വലിയ ആശ്വാസമുള്ളത് ഞാൻ പറയട്ടെ. തൻ്റെ പുത്രനിൽ, അതെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും താൻ നിത്യജീവൻ നൽകാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ദൈവം പറയുന്നത്, താങ്കൾ ഒരു പാപിയാകുന്നു എന്ന് സമ്മതിക്കുകയും ഈ അവസ്ഥയിൽ താങ്കൾ രക്ഷയ്ക്ക് അർഹനല്ല എന്നും താങ്കളുടെ ഒരു പ്രവൃത്തിയും അതിന് ഉതകത്ത് ഇല്ല എന്നും അംഗീകരിക്കുന്ന പക്ഷം ഞാൻ രക്ഷ താങ്കൾക്ക് സമ്മാനമായി നൽകാം. എന്റെ കൃപയാൽ താങ്കൾക്ക് പാപത്തിൽ നിന്നും സാത്താനിൽ നിന്നും രക്ഷപ്പെടാം. അങ്ങനെ താങ്കൾ നിത്യജീവൻ പ്രാപിക്കും. പുത്രനുള്ളവന് ജീവനുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തെ, എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരി, താങ്കൾക്ക് ഇന്ന് ദൈവപുത്രൻ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടോ? താങ്കൾ ഒരു ദൈവപൈതലായി തീർന്നിട്ടുണ്ടോ? അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് ജീവനുണ്ട്, നിത്യജീവനുണ്ട്. താങ്കൾ മരിക്കുകയുമില്ല, അത് തീർച്ചയാണ്. എത്ര അനുഗ്രഹീതമായ ഉറപ്പില്ലേ, നിത്യമായ ഒരു ഉറപ്പ്. ഞങ്ങൾ മരിക്കുകയില്ല എന്ന് ഹബക്കൂക്ക് ദൈവത്തോട് പറഞ്ഞപ്പോൾ അവൻ ശരിയായ വഴിയിൽ തന്നെ ആയിരുന്നു. പക്ഷേ നമുക്കൊക്കെ പറ്റുന്നത് പോലെ തന്നെ ഈ ലോകത്തിൽ ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും ഹബക്കൂക്കിന് ഗ്രഹിക്കുവാൻ പ്രയാസമായി തോന്നി. അതുകൊണ്ടാണല്ലോ ഇത്രമാത്രം പ്രയാസങ്ങളും സംശയങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചൊരു നല്ല കാഴ്ചപ്പാട് ഉണ്ടാകണമെന്ന് ദൈവം നേരത്തെ തന്നെ ഹബക്കൂക്കിന് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഈ കാര്യത്തിൽ വലിയ അനുഗ്രഹം തന്നെയാണ്. കാരണം ചരിത്രം നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടിനെ നൽകുന്നു. നമുക്ക് ഹബക്കൂക്കിൻ്റെ സമയത്തേക്കോ അല്ല, മനുഷ്യവർഗത്തിൻ്റെ ഉൽപ്പത്തി മുതൽ തന്നെ നോക്കി കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. എത്ര വലിയൊരു പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നാം മറക്കരുത്. വലിയ ഉത്തരവാദിത്തമാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് എന്ന കാര്യം നാം ഓർക്കണം. ഈ ലോകത്തിലെ രാജ്യങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഇടപാടുകളും പ്രത്യേകമായി ഇസ്രായേൽ മക്കളോടുള്ള ദൈവത്തിൻ്റെ ഇടപാടുകൾ മനസ്സിലാക്കുവാൻ നമുക്ക് നല്ല അവസരം തന്നെ ലഭിച്ചിട്ടുണ്ട്. തൻ്റെ അത്ഭുതങ്ങൾ നടപ്പാക്കുവാൻ ദൈവം വളരെ നിഗൂഢമായ വിധത്തിൽ മുന്നേറുന്നു. അവിടുത്തെ വഴികൾ നമ്മുടെ വഴികളല്ല എന്നും അവിടുത്തെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളല്ല എന്നും അവൻ നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. അതെ, യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്കു മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം ചിന്തിക്കുന്നത് പോലെ അല്ല താങ്കൾ ചിന്തിക്കുന്നത് എന്ന ചിന്തയാൽ താങ്കൾ ചിന്താകുലപ്പെടരുത്. താങ്കൾ ദൈവമല്ലല്ലോ. നിർഭാഗ്യമെന്ന് പറയട്ടെ, അനേകരും ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്. തങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവർ തന്നെ പരിശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ ചിന്ത അവരുടെ നല്ല സ്വഭാവം കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും രക്ഷപ്പെടാം എന്നാണ്. അതൊന്നും കണക്കിൽപ്പെടും എന്ന് വിചാരിക്കരുതേ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തും കൊടുത്തും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരുടെ മനസ്സിലിരിപ്പ് ഞാൻ പറയാം. ഒരു ദിവസം ദൈവം തങ്ങളെ പിടിച്ച് അടുത്തോട്ട് നിർത്തി പുറത്തൊക്കെ തട്ടിയിട്ട് പറയും, ആ നീ നല്ല മിടുക്കനാണല്ലോടാ കുഞ്ഞെ, തീർച്ചയായും നിന്റെ ഈ നല്ല പ്രവൃത്തികളെല്ലാം കൂടി എന്നെ അങ്ങ് പ്രസാദിപ്പിച്ചു കേട്ടോ. താങ്കൾ കരുതുന്നുണ്ടോ ദൈവം അങ്ങനെ പറയുമെന്ന്? അടിച്ചതിലെ പോയില്ലെങ്കിൽ പോയതിലെ അടിക്കുന്ന ഒരു പ്രമാണമല്ല ദൈവത്തിൻ്റേത്. അത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്. ദൈവം ഒരുക്കിയിരിക്കുന്ന വഴിയെ പോകണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ നിർബന്ധം. ഈ സൽക്കർമ്മങ്ങൾ എല്ലാം ചെയ്തു കൂട്ടിയിട്ടും ഈ ജനം അരിഷ്ടപാപികളാണ്. ദൈവത്തിൽ നിന്നും അകന്നവർ, ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരെന്ന് ചുരുക്കം. ഈശ്വര സന്നിധിയിലേക്ക് അണയണം എന്ന് താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഈശ്വരൻ ഒരുക്കിയ വഴിയെ പോയെങ്കിൽ മാത്രമേ സാധിക്കൂ. അല്ലാത്ത പക്ഷം അവിടെ എത്തുകയില്ല. ഈ വലിയ സത്യം നാം ഗ്രഹിക്കണം സുഹൃത്തുക്കളെ. പലപ്പോഴും അല്പം വിനയപ്പെടുവാൻ മനസ്സില്ലാത്തവരായി നാം തീരുന്നതിനാൽ എല്ലായിടത്തും പ്രശ്നം. കുടുംബത്തിൽ പ്രശ്നം, ജോലി ചെയ്യുന്നിടത്ത് പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം. കാറ്റുകൊണ്ട് വീർത്തിരിക്കുന്ന ഒരു ബലൂൺ ഒരു മുട്ടുസൂചി വെച്ച് കുത്തിയാൽ ഉണ്ടാകുന്ന അനുഭവം നമുക്കും ആവശ്യമാകുന്നു. നമ്മുടെ വിനയമില്ലായ്മ എന്ന കാറ്റ് ഒന്ന് അഴിച്ചു കളയേണ്ടത് അത്യാവശ്യമാകുന്നു. നമ്മുടെ രാജ്യത്തെ, സമൂഹത്തിലെ, സഭയിലെ, സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ പഴിചാരുന്നതിന് പകരം നാം തന്നെ ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടിന്മേൽ വീഴണം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. ദൈവമേ, എൻ്റെ സഹോദരനല്ല, എൻ്റെ സഹോദരിയല്ല, എൻ്റെ സഹപ്രവർത്തകരുമല്ല, തെറ്റുകാരൻ ഞാനാകുന്നു, തെറ്റുകാരി ഞാനാകുന്നു. എനിക്കാണ് വിനയത്തിൻ്റെ ആവശ്യം, എനിക്കാണ് പ്രാർത്ഥനയുടെ ആവശ്യം. ഇങ്ങനെ വിനയപ്പെടുവാൻ ഓരോരുത്തർ തയ്യാറായാൽ എത്ര അനുഗ്രഹിക്കപ്പെടും. പ്രസംഗം കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും, ഷോ, ഇതൊന്ന് കേൾക്കാൻ ഞങ്ങളുടെ മകൻ ഇവിടെ ഇല്ലാതെ പോയല്ലോ എന്ന്. അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പറ, അങ്ങേതിലെ അവരൊക്കെ ഒന്ന് കേൾക്കട്ടെ, മുഴുവൻ അവരുടെ കുറ്റമാകുന്നു പറയുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ആയുസ്സിൽ ഒരനുഗ്രഹവും ലഭിക്കില്ല ദൈവത്തിൽ നിന്നും. കാരണം അവരോട് ദൈവം ഒന്നും പറയുന്നില്ലല്ലോ, പറഞ്ഞാൽ തന്നെ അവർക്ക് കേൾക്കുവാനും സാധിക്കില്ലല്ലോ. താഴ്മയില്ലാതെ ആർക്കും പ്രശ്നപരിഹാരം കണ്ടുപിടിക്കുവാൻ സാധ്യമല്ല. ഭാര്യയും ഭർത്താവും ചെറിയൊരു കാര്യത്തിന് പ്രശ്നമുണ്ടായതാണ്. ഭർത്താവ് ചിന്തിച്ചു, ഏതായാലും ഞാനല്ലേ ഈ വീട്ടിലെ വീട്ടുനായകൻ, അവൾ ഇങ്ങോട്ട് വന്ന് എന്നോട് ക്ഷമ ചോദിക്കട്ടെ, അല്ലെങ്കിൽ അവൾ ആദ്യം മിണ്ടുക അത് എങ്കിലും ചെയ്യട്ടെ. ഭാര്യ ചിന്തിച്ചു, ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്, തെറ്റ് ചെയ്ത ആൾ ആദ്യം ക്ഷമ ചോദിക്കട്ടെ. അങ്ങനെ അങ്ങ് താണു കൊടുക്കുവാൻ ഇന്ന് ഞാൻ പോകുന്നില്ല. ആരും ആർക്കും വിനയപ്പെടാഞ്ഞതുകൊണ്ട് അടുത്ത നേരം ആ വീട്ടിൽ ആരും ഭക്ഷണം കഴിച്ചില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആരും സംസാരിച്ചില്ല, എല്ലാം അലങ്കോലം. ആദ്യത്തെ ദിവസത്തെ ഇതിനേക്കാൾ പ്രയാസമായി രണ്ടാമത്തെ ദിവസം. പിന്നെ പഴകും തോറും അന്യോന്യം സംസാരിക്കുവാൻ പ്രയാസം കൂടിക്കൂടി വന്നു. അങ്ങനെ അങ്ങനെ ആ ബന്ധം ഉലഞ്ഞു. എത്ര ഭയങ്കരമായി പോയില്ലേ. ആദ്യം ആരെങ്കിലും വിനയപ്പെട്ട് ഞാൻ ചെയ്തത് തെറ്റ്, എന്നോടത് ക്ഷമിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടാകുമായിരുന്നു? രണ്ടുപേരെ ബന്ധിപ്പിക്കുന്ന കണ്ണി സ്നേഹമാകുന്നു എങ്കിൽ അവർ അന്യോന്യം ഗുണങ്ങൾ കണ്ടുപിടിക്കുവാനും സഹായിക്കുവാനും ശ്രമിക്കുന്നു. അന്യോന്യമുള്ള ബന്ധത്തിൽ നിന്നും സ്നേഹം പോയെന്നാൽ ഒരാൾ മറ്റേ ആളിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനും അവ പരത്തുവാനും ശ്രമിക്കും. സുഹൃത്തെ, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം, ദൈവമക്കളായി ജീവിക്കാം. ഹബക്കൂക്കിൻ്റെ സമയത്ത് യഹൂദയിലെ ജനങ്ങളുടെ സ്ഥിതിയെ നാം കണ്ടു. അതാണ് നാം പഠിക്കുന്നത്. പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞ് ഞങ്ങൾ മരിക്കയില്ല എന്ന്. പ്രവാചകൻ തുടർന്ന് പറയുകയാണ്, യഹോവേ നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. ഇവിടെ ഹബക്കൂക്ക് ബാബിലോണിന് നേരെ വിരൽ ചൂണ്ടുകയാണ്. അവരെല്ലാം മോശക്കാരാണ്, ഞങ്ങൾ നല്ലവരാണ്. നോക്കണേ, മനുഷ്യന്റെ ചിന്താഗതി പലപ്പോഴും നാം ചെയ്യുന്ന കാര്യം തന്നെ വേറൊരാൾ ചെയ്താൽ അവരെ നാം കുറ്റക്കാരെന്നും മോശക്കാരെന്നും മുദ്രയടിക്കും. നാം നാക്കെടുത്താൽ കള്ളമേ പറയൂ, പക്ഷെ കള്ളം പറയുന്ന ഒരാളെ കുറ്റം പറയുവാൻ നമുക്കൊരു മടിയുമില്ല. നാല് പേരോട് നാം പറയും, ഓ അവനെന്ത് കള്ളനാണെന്നറിയാമോ. മറ്റൊരാളെ കുറിച്ച് ഏഷണി പറഞ്ഞിട്ട് നാം നമ്മെ ന്യായീകരിക്കുകയില്ലേ. നാം പറയും, ഓ ഞാൻ അദ്ദേഹവുമായി ഒന്ന് ഷെയർ ചെയ്യുകയായിരുന്നു, പങ്കിടുകയായിരുന്നു. ഇതുപോലെ വേറെ ആരെങ്കിലും നമ്മെക്കുറിച്ച് വല്ലതും പറഞ്ഞു എന്നറിഞ്ഞാൽ നാം അവരെ കൊല്ലാതെ കൊല്ലുമില്ലേ. പ്രവാചകൻ വീണ്ടും പറയുന്നത് ശ്രദ്ധിച്ച്, പാറയായുള്ളവേ ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ പ്രവാചകൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ യഥാർത്ഥത്തിൽ ഞങ്ങളല്ല മോശക്കാർ, ഞങ്ങളല്ല തെറ്റുകാർ, ഞങ്ങൾ എത്രയോ നല്ലവരാണ്. അവർ ആ ബാബിലോന്യർ അവർ നീചന്മാരാണ്, ക്രൂരന്മാരാണ്. അവരെയാണ് സത്യത്തിൽ ശിക്ഷിക്കേണ്ടത്, അവരെ വേണം നേരെ വരുത്തുവാൻ. എനിക്ക് തോന്നുന്നു ഹബക്കൂക്ക് ആദ്യം പറഞ്ഞതൊക്കെ മറന്നുപോയി എന്ന്. തൻ്റെ ജനം ദുഷ്ടത പ്രവർത്തിക്കുന്നത് കാണുവാൻ ദൈവത്തിന് കണ്ണില്ലേ എന്നൊക്കെ ചോദിച്ച പ്രവാചകൻ കാര്യത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെങ്കിലും പടം മടക്കി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ദൈവം കൊണ്ടുവന്ന കാര്യം പ്രവാചകൻ അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. അവനിതാ ഒരു വാദമുഖവുമായി ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. എത്ര എത്ര ശോചനീയമായ ഒരവസ്ഥയില്ലേ. കാരണമെന്താണെന്നറിയാമോ? ദൈവഹിതം മനസ്സിലാക്കുവാൻ അവന് സാധിച്ചില്ല എന്നുള്ളതാണ്. ദൈവഹിതം മനസ്സിലാക്കുമ്പോൾ ആള് ആകെ മാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതം അറിഞ്ഞ് അതിൽ ആനന്ദിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? അതോ താങ്കൾക്ക് താല്പര്യജനകമായി തോന്നുന്നത്, താങ്കൾക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് മാത്രമാണോ താങ്കൾ മനസ്സിലാക്കുന്നതും പിൻപറ്റുന്നതും? ഒരു നിമിഷം താങ്കളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഒന്ന് സ്വയപരിശോധന ചെയ്യുമോ?